30 വയസ്സുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് വരെയും ഹവോത്ത്, യായിർ എന്ന് പേർ പറയുന്നു. അവ ഗലയാദ് ദേശത്താകുന്നു. യായിർ മരിച്ച് കാമോനിൽ അവനെ അടക്കം ചെയ്തു. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. വാൽമീകങ്ങളെയും അസ്വരത് പ്രതിഷ്ഠകളെയും മൂര്യ ദേവന്മാരെയും സീതോന്യ ദേവന്മാരെയും മോബി ദേവന്മാരെയും മുന്യദേവന്മാരെയും ഫിലിസ്ത്യ ദേവന്മാരെയും സേവിച്ചു. യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ ഫിലിസ്ത്യരുടെ കയ്യിലും അമോരയുടെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അന്ന് മുതൽ 18 സംവത്സരത്തോളം ഇസ്രായേൽ മക്കളെ യോർദാനക്കരെ ഗലയാദ് എന്ന അമോര്യ ദേശത്തുള്ള എല്ലാ ഇസ്രായേൽ മക്കളെയും തന്നെ ഉപദ്രവിച്ചു ഞെരുക്കി. അമോന്യർ യഹൂദിയോടും ബെന്യാമിനോടും എഫ്രയീം ഗൃഹത്തോടും യുദ്ധം ചെയ്യുവാൻ യോർദാൻ കടന്നു. അതുകൊണ്ട് ഇസ്രായേൽ വളരെ കഷ്ടത്തിലായി. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും ബാല വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തുകൊണ്ട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്തത്, മിസ്രയീമ്യർ, അമോര്യർ, അമോന്യർ, ഫെലിസ്ത്യർ എന്നിവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടില്ലയോ? സീദോന്യരും അമാലേക്കരും മോവാബ്യരും നിങ്ങളെ ഞെരുക്കി, നിങ്ങൾ എന്നോട് നിലവിളിച്ചു. ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ദേവന്മാരോട് നിലവിളിപ്പിൻ. അവർ നിങ്ങളെ കഷ്ടകാലത്ത് നിങ്ങളെ രക്ഷിക്കട്ടെ. ഇസ്രായേൽ മക്കളെ ഹോയോട് ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. നിന്റെ ഇഷ്ടം പോലെയൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഇന്ന് മാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു. അവൻ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞു. യഹോവയെ സേവിച്ചു. ഇസ്രായേലിന്റെ അരിഷ്ടതയിൽ അവന് സഹതാപം തോന്നി. അന്നേരം അമോര്യർ കുതിച്ചുകൂടി ഗലയാദിൽ പാളയമിറങ്ങി. ഇസ്രായേൽ മക്കൾ ഒരുമിച്ചുകൂടി മിസ്രയീൽ പാളയമിറങ്ങി. ഗലയാദിലെ പ്രഭുക്കന്മാരും ജനവും തമ്മിൽ അമോന്യരുടെ യുദ്ധം ആരംഭിക്കുന്നവൻ ആർ? അവൻ ഗലയാദിലെ സകല നിവാസികൾക്കും തലവനാകുമെന്ന് പറഞ്ഞു. ഗലയാദ്യനായ ഇഫ്തഹാക്ക് പരാക്രമശാലിയെങ്കിലും ഏഷ്യാപുത്രനായിരുന്നു. ഇഫ്താഹിന്റെ മകൻ ജനകനോ ഗലയാദായിരുന്നു. ഗലയാദിന്റെ ഭാര്യയും അവന്റെ പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇഫ്താഹിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിന്റെ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞു. അവനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ ഇഫ്താഹ് തന്റെ സഹോദരന്മാരെ വിട്ട് തോബദേശത്തിൽ നിന്ന് പാർത്തു. കാരന്മാരായ ഇഫ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. കുറേക്കാലം കഴിഞ്ഞിട്ട് അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗലയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനെ തോബദേശത്ത് നിന്നും കൊണ്ടുവരുവാൻ ചെന്നു. അവർ ഇഫ്താഹിനോട് അമോന്യരോടും യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാപതിയായിരിക്കുക എന്ന് പറഞ്ഞു. ഇഫ്താഹ് ഗിലാദ്യരോട്, നിങ്ങൾ എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലയോ? ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു. ഗിലാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനോട്, നീ ഞങ്ങളോട് കൂടെ വന്ന് അമോന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലാദിലെ സകല നിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളിപ്പോൾ നിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇഫ്താഹ് ഗിലാദിലെ മൂപ്പന്മാരോട്, അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു. ഗിലാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനോട്, യഹോവ നമ്മുടെ മധ്യ സാക്ഷി, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഇഫ്താഹ് ഗിലാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി. ജനമോനെ തലവനും സേനാധിപാക്കി. ഇഫ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. അനന്തരം ഇഫ്താഹ് അമോന്യരുടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ എന്റെ ദേശത്ത് വരേണ്ടതിന് എന്നോട് നിനക്കെന്ത് കാര്യമെന്ന് പറയിച്ചു. അമോന്യരുടെ രാജാവ് ഇഫ്താഹിന്റെ ദൂതന്മാരോട്, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവർ അന്നോർ മുതൽ യാബോക്ക് വരെയും യോർദാൻ വരെയുള്ള എന്റെ ദേശം അടക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ദേശങ്ങളെ സമാധാനത്തോടെ മടക്കി തരും എന്ന് പറഞ്ഞ് ഇഫ്താഹ് ദീനെയും അമോന്യരുടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. അവനോട് പറയിച്ചു എന്നാൽ ഇഫ്താഹ് പ്രകാരം പറയുന്നു, ഇസ്രായേൽ മോവാബ് ദേശമോ അമോന്യരുടെ ദേശമോ അടക്കിയിട്ടില്ല. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഒരു ഭൂമിയിൽ കൂടി ചെങ്കടൽ വരെ സഞ്ചരിച്ച് കാദേശിലെത്തി. ഇസ്രായേൽ ഏദോം രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തുകൂടി ഇപ്പൊ കടന്നു പോകുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞുവെങ്കിലും ഏതോം രാജാവ് കേട്ടില്ല. മോവാബ് രാജാവിന്റെ അടുക്കലും അവൻ പറഞ്ഞയച്ചു, അവനും സമ്മതിച്ചില്ല. അങ്ങനെ ഇസ്രായേൽ കാദേശിൽ പാർത്തു. അവർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് ഏതോ ദേശവും മോവാബ് ദേശം ചെന്ന് മോവാബ് ദേശത്തിന്റെ കിഴക്കെത്തി. അർണോനക്കര പാളയമിറങ്ങി. അർണോൻ മോവാബിന്റെ അതിലായിരുന്നു. മോവാബിന്റെ അതിർത്തിക്കകത്ത് അവർ കടന്നില്ല. പിന്നെ ഇസ്രായേൽ ഹെസ്ലോനിൽ വാണിരുന്ന അമൂര്യ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നീ നിന്റെ ദേശത്തു കൂടി എന്റെ സ്ഥലത്തേക്ക് കടന്നുപോകുവാൻ അനുവാദം തരണമെന്ന് പറയിച്ചു. എങ്കിലും സീഹോൻ ഇസ്രായേൽ തന്റെ രാജ്യദേശത്തു കൂടി കടന്നു പോകുവാൻ തക്കവണ്ണം അവരെ വിശ്വസിക്കാതെ തന്റെ ജനത്തെയൊക്കെയും വിളിച്ചുകൂട്ടി രഹസ്യ പാളയമിറങ്ങി ഇസ്രായേലിനോട് പടയേറ്റു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സീഹോനെ അവന്റെ സകല ജനത്തെയും ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു. ഇങ്ങനെ ഇസ്രായേൽ ആ ദേശനിവാസികളായ അമോര്യരുടെ ദേശമൊക്കെയും കൈവശമാക്കി. അർണോൻ മുതൽ യാഗോക്ക് വരെയും മരുഭൂമിയിൽ മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശമൊക്കെയും അവർ പിടിച്ചടക്കി. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമൂര്യരെ നീക്കിക്കളഞ്ഞിരിക്കെ നീ അവരുടെ അവകാശം അടക്കുവാൻ പോകുന്നുവോ? നിന്റെ ദേവനായ കെമോശ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ അടക്കി അനുഭവിക്കില്ലയോ? അങ്ങനെ തന്നെ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നവരുടെ അവകാശം ഞങ്ങൾ അടക്കി അനുഭവിക്കും. സിപ്പോരിന്റെ മകനായ ബാരാക്ക് എന്ന മോവാബ് രാജാവിനേക്കാളും നിയോഗ്യനോ? അവൻ ഇസ്രായേലിനോട് എപ്പോഴെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? വാഗ്വാദം ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇസ്രായേൽ ഹിസ്ലോനിലും അതിന്റെ പട്ടണങ്ങളിലും ആരോവേരിലും അതിന്റെ പട്ടണങ്ങളിലും അർണോൻ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 സംവത്സരത്തോളം പാർത്തിരിക്കെ ആ കാലത്തിനിടയിൽ നിങ്ങൾ അവരെ ഒഴിപ്പിക്കാതിരുന്നത് എന്ത്? ആകയാൽ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടില്ല. എന്നോട് യുദ്ധം ചെയ്യുന്നതിനാൽ നീ എന്നോടാകുന്നു അന്യായം ചെയ്യുന്നത്. ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയും അമൂര്യരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ. എന്നാൽ ഇഫ്താഹ് പറഞ്ഞത് വെച്ചവാക്ക് അമൂര്യരുടെ രാജാവ് കൂട്ടാക്കിയില്ല. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇഫ്താഹിന്റെ മേൽ വന്നു. അവൻ ഗിലയാദിലും മനശ്ശെയിലും കൂടി കടന്നു. ഗിലയാദിലെ മിസ്പയിൽ എത്തി. ഗിലയാദിലെ മിസ്പയിൽ നിന്ന് അമൂര്യരുടെ നേരെ നിന്ന് ഇഫ്താഹ് യഹോവയ്ക്ക് ഒരുങ്ങാ ചേർന്ന് പറഞ്ഞത്, നീ അമൂര്യന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമൂര്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീടുവാതുക്കിൽ നിന്ന് ഇനി എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും. അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. ഇങ്ങനെ യഫ്താഹ് അമൂര്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു. യഹോവ അവരെ അവന്റെ കയ്യിലെത്തിച്ചു. അവൻ അവർക്ക് ആരോപേർ മുതൽ മിന്നിത് വരെയും ആബൽ കരാമീം വരെയും ഒരു മഹാസംഹാരം വരുത്തി. 20 പട്ടണം ജയിച്ചടക്കി. എന്നാൽ ഇഫ്താഹ് മിസ്ബയിൽ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവന്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടി അവൻ എതിരേറ്റ് വരുന്നു. അവൾ അവൻ ഏകപുത്രിയായിരുന്നു. അവളല്ലാതെ അവന് മകളൊന്നുമില്ല, മകളുമില്ല, മകനുമില്ല. അവളെ കണ്ട ഉടനെ അവൻ തന്റെ വസ്ത്രം കീറിയയ്യോ, എന്റെ മകളെ നീ എന്റെ തല കുനിയിച്ചു. നീ എന്നെ വ്യസനിപ്പിച്ചിരിക്കുന്നവളുടെ കൂട്ടത്തിൽ ആക്കിയല്ലോ. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു. അവൾ അവനോട്, അപ്പ നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമോര്യരുടെ പ്രതികാരം നടത്തിയിരിക്കയാൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരിക്കുന്നു, ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എന്റെ സഖിമാരുമായി എന്റെ കന്യാത്വത്തെ കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് 2 അവധി തരണം എന്ന് അവൾ തന്റെ അപ്പനോട് പറഞ്ഞ് അതിന് അവൻ പോക എന്ന് പറയച്ചു. അവളെ 2 അയച്ചു. അവൾ തന്റെ സഖിമാരുമായി ചേർന്ന് തന്റെ കന്യാത്വത്തെ കുറിച്ച് പർവ്വതങ്ങളിൽ വിലാപം കഴിച്ചു. 2 കഴിഞ്ഞിട്ട് അവൾ തന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. അവൻ നേർച്ച പോലെ അവളോട് ചെയ്തു. അവൾ ഒരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല. പിന്നെ ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ 4 കിരാത്യനായ ഇഫ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലിൽ ഒരു ആചാരമായി തീർന്നു. അനന്തരം എഫ്രൈമർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചേർന്ന് ഇസ്രായേലിനെയും നീ അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാത്തത് എന്ത്? ഞങ്ങൾ നിന്നെ അകത്തിട്ട വീടിന് തീവെച്ച് ചുട്ടുകളയുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ അവരോട്, എനിക്ക് എന്റെ ജനത്തിനും അമോര്യരോടും വലിയ കലഹമുണ്ടായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കില്ല കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് അമോര്യരുടെ നേരെ ചെന്നു. യഹോ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇങ്ങനെയിരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എന്റെ നേരെ വരുന്നത് എന്ത് എന്ന് പറഞ്ഞു. അനന്തരം ഇഫ്താഹ് ഗിലാദ്യരെയും ഒക്കെ വിളിച്ചു വരുത്തി എഫ്രൈമിനോട് യുദ്ധം ചെയ്തു, അവരെ തോൽപ്പിച്ചു. ഗിലാദ്യരായ നിങ്ങൾ എഫ്രൈമിന്റെ മനുഷ്യരുടെയും മധ്യ എഫ്രൈം എന്ന് എഫ്രൈമിയർ പറവുണ്ട്. ഗിലാദ്യർ അവരെ സംഹരിച്ചു കളഞ്ഞു. ഗിലാദ്യർ എഫ്രൈം ഭാഗത്ത് യോർദാന്റെ കടവുകൾ പിടിച്ചു. എഫ്രൈം പലായുധന്മാരിൽ ഒരുത്തൻ ഞാൻ അക്കരെ കടക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിലാദ്യർ അവനോട് നീ എഫ്രൈമിനോ എന്ന് ചോദിക്കും. അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവർ അവനോട് ശിബ്ബോലേത്ത് എന്ന് പറക എന്ന് പറയും. അത് അവന് ശരിയായി ഉച്ചരിപ്പാൻ കഴിയായതുകൊണ്ട് അവൻ ശിബ്ബോലേത്ത് എന്ന് പറയും. അപ്പോൾ അവർ അവനെ പിടിച്ച് യോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും. അങ്ങനെ ആ കാലത്തെ എഫ്രൈമിൽ 42,000 പേർ വീണു. ന്യായാധിപനായിരുന്നു. പിന്നെ ഗിലാദ്യനായ ഇഫ്താഹ് മരിച്ചു. ഗിലാദ്യ പട്ടണങ്ങളിൽ ഒന്നിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം ബത്ലഹേമിനായ ഇസ്ബാൻ ഇസ്രായേലിന്റെ ന്യായാധിപനായിരുന്നു. അവന് 30 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ 30 പുത്രന്മാരെ കെട്ടിച്ചയക്കുകയും തന്റെ പുത്രന്മാർക്ക് 30 കന്യകമാരെ കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇസ്രായേലിനെ സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഇദ്വാൻ മരിച്ചു. ബത്ലഹേമിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം സെബൂലിയനായ ഏലോൻ ഇസ്രായേലിന്റെ ന്യായാധിപനായി 10 സംവത്സരം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. പിന്നെ സെബൂലിയനായ ഏലോൻ മരിച്ചു. അവനെ സെബൂലൻ നാട്ടിൽ അയ്യാലോനിൽ അടക്കം ചെയ്തു. അവന്റെ ശേഷം ഇല്ലേലിന്റെ മകനായ അബ്ദോൻ എന്ന പിരാദ്യോനങ്ങ് ഇസ്രായേലിന്റെ ന്യായാധിപനായിരുന്നു. 70 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 40 പുത്രന്മാരും അവനുണ്ടായിരുന്നു. അവൻ ഇസ്രായേലിന് 8 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഹില്ലേലിന്റെ മകനായ അബ്ദോൻ എന്ന പിരാദ്യവൻ മരിച്ചു. അവനെ എഫ്രൈം ദേശത്ത് അമാലേക്കരുടെ മലനാട്ടിലെ പിരാത്തിൽ അടക്കം ചെയ്തു. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളതും ചെയ്തു. യഹോ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിലേൽപ്പിച്ചു. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായ സ്വരാജ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്ന പേർ. അവന്റെ ഭാര്യ മച്ചയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോയുടെ ദൂതൻ പ്രത്യക്ഷനായ അവളോട് പറഞ്ഞത്, നീ മച്ചയല്ലോ പ്രസവിച്ചില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ ശ്രദ്ധിച്ചുകൊള്ളുക, ഇനിയും മദ്യവും കുടിക്കരുത്, അശുദ്ധമാലിയാതൊന്നും തിന്നുകയുമരുന്ന്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി കൊണ്ടുവരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. സ്ത്രീ എന്ന ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എന്റെ അടുക്കൽ വന്നു. അവന്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്ന്? ഞാൻ അവനോട് ചോദിച്ചതുമില്ല. തന്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, ആകിയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായി ഒന്നും തിന്നിയുമരുത്, ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീരായിരിക്കും എന്ന് പറഞ്ഞു. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അയച്ച ദൈവപുരുഷനെ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിലിരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ഉടനെ സ്ത്രീ ഓടിച്ചെന്ന ഭർത്താവിനെ അറിയിച്ചു, അന്ന് എന്റെ അടുക്കൽ വന്ന ആളിതാ, എനിക്ക് ശേഷനായിരിക്കും എന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. മനോഹ ഉടനെ എഴുന്നേറ്റ് ഭാര്യയോടുകൂടെ ചെന്ന് ആ പുരുഷന്റെ അടുക്കലെത്തി. ഈ സ്ത്രീയോട് സംസാരിച്ചാൽ നീയോ എന്ന് അവനോട് ചോദിച്ചു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. മനോഹ അവനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ മനോഹയോട് ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. മുന്തിരിവലിയിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്. വീഞ്ഞും മദ്യവും കുടിക്കുകയും അരുത്. അസിദ്ധമായ യാതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ ആചരിക്കണമെന്ന് പറഞ്ഞു. മനോഹായ ഹോഴദൂതനോട്, ഞങ്ങൾ ഒരു കോലാച്ചിൻ കുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ നീ താമസിക്കണമേ എന്ന് പറഞ്ഞു. യഹോഴദൂതൻ മനോഹയോട്, നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ആഹാരം കഴിക്കുകയില്ല. ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് മാനോഹ അറിഞ്ഞിരുന്നില്ല. മാനോഹ യഹോവയുടെ ദൂതനോട് നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേര് എന്തെന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, എന്റെ പേർ ചോദിക്കുന്നത് എന്ത്? അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ മാനോഹ ഒരു കോലാറ്റിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്നു. ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. മാനോഹയുടെ ഭാര്യയെ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു. അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തേക്ക് പൊങ്ങിപ്പോന്നപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. മാനോഹയും ഭാര്യയും കണ്ട് സാക്ഷാത്തം വീണു. യഹോവയുടെ ദൂതൻ മാനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മാനോഹ അറിഞ്ഞു. ദൈവത്തെ കണ്ടതുകൊണ്ടും നാം മരിച്ചു പോകുമെന്ന് മാനോഹ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അവനോട്, നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാകവും ഭോജനയാകവും കൈക്കൊള്ളുകയോ ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെ ഉള്ള കാര്യം നമ്മെ അറിയിക്കൂ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും ഇസ്രായേലിനും മധ്യേയുള്ള മകനെ ദാനിയേൽ വെച്ച് യഹോവയുടെ ആത്മാവനെ ബുദ്ധിമിപ്പിച്ചു തുടങ്ങി. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്നു. തിമ്നയിൽ ഒരു ഫെലിസ്റ്റ് കന്യകയെ കണ്ടു. അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. ഞാൻ തിമ്നയിൽ ഒരു ഫെലിസ്റ്റ് കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അവന്റെ അപ്പനും അമ്മയും അവനോട്, അഗ്രചർമ്മികളായ ഫെലിസ്റ്റരിൽ നിന്ന് ഈ ഒരു ഭാര്യ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മൾ സകല യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിംശോൻ തന്റെ അപ്പനോട്, അപ്പ എനിക്കെടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഒഹയോലുണ്ടായത് എന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവൻ ഫെലിസ്റ്ററുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത് ഫെലിസ്റ്ററായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിന്നയിലേക്ക് പോയി. തിന്നയരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ തീർക്കളഞ്ഞു. താൻ ചെയ്തു അപ്പനോട് അമ്മയോടും പറഞ്ഞില്ല. പിന്നെ അവൻ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു. അവളെ ശിംശോന് ബോധിച്ചു. കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോവുകയിൽ സിംഹത്തിന്റെ ഉടൽ നോക്കിക്കൊണ്ടിരിക്കുന്ന മാറിച്ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ച കൂട്ടവും തേനും കണ്ടു. അത് അവന്റെ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു. അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ ചെന്ന് അവർക്ക് കൊടുത്തു. അവരും തിന്നു. എന്നാൽ തേൻ ഒരു സിംഹത്തിന്റെ ഉടലിൽ നിന്നും എടുത്തുവെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അങ്ങനെ അവന്റെ അപ്പൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. ശിംശോൻ അവിടെ ഒരു വിരുന്ന് കഴിച്ചു. യൗവനക്കാർ അങ്ങനെ ചെയ്ത പതിവായിരുന്നു. അവർ അവനെ കണ്ടപ്പോൾ അവനോട് ഇരിപ്പാൻ 30 വാഴന്മാരെ കൊണ്ടുവന്നു. ശിംശോൻ അവരോട്, ഞാൻ നിങ്ങളോടുകൂടെ ഒരു കടം പറയാം. വിരുന്നിൽ 7 ദിവസത്തിനകം നിങ്ങൾ അത് വീട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാം. വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിലോ നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരയണം എന്ന് പറഞ്ഞു. അവനോട്, നിന്റെ കടം പറക, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലിൽ നിന്ന് മധുരവും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ കടം വീട്ടുവാൻ 3 ദിവസത്തോളം അവർക്ക് കഴിഞ്ഞില്ല. 7 ദിവസത്തിലോ അവർ ശിംശോന്റെ ഭാര്യയോട്, ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണ്ടൊക്കെ വേണം നിന്റെ ഭർത്താവിനെ വശീകരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും തീ വെച്ചു വിട്ടുകളെയും. ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു. ശിംശോന്റെ ഭാര്യ അവന്റെ മുമ്പിൽ കരഞ്ഞു. നീ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ദ്വേഷിക്കുന്നു. എന്റെ ആത്മാദികളോട് ഒരു കടം പറഞ്ഞിട്ട് എനിക്ക് അത് പറഞ്ഞു തരുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ അവളോട്, എന്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. വിരുന്നിന്റെ 7 ദിവസം അവൾ അവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു. 7 ദിവസം അവൾ അവനെ അസഹ്യപ്പെടുത്തിയതുകൊണ്ട് അവൻ പറഞ്ഞു കൊടുത്തു. അവൾ തന്റെ അസ്മാദികൾക്ക് കടം പറഞ്ഞു കൊടുത്തത്. ഏഴാം ദിവസം സൂര്യൻ അസ്തമിക്കുമ്പേ പട്ടണക്കാർ അവനോട് തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്, ഉപ്പത്തേക്കാൾ ബലമുള്ളത് എന്ത് പറഞ്ഞു. അതിനെ അവൻ അവരോട് നിങ്ങൾ എന്റെ പട്ടിക്കിടാമിനെ കുട്ടി വിഴുന്നില്ലെങ്കിൽ എന്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഹോളയാത്മാവ് അവന്റെ മേൽ വന്നു. അവൻ ലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവന്റെ കോപം ജ്വലിച്ചു. അവൻ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി. ശിംശോന്റെ ഭാര്യ അവന്റെ കൂട്ടുകാരനായിരുന്ന തോഴന് ഭാര്യയായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്താലത്ത് ശിംശോൻ കോലാശക്തിയെയും കൊണ്ട് തന്റെ ഭാര്യയെ കാണുവാൻ ചെന്നു. ശയനഗൃഹത്തിൽ എന്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ, നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ട് അവളെ നിന്റെ തോഴന് കൊടുത്തുപോയി. അവളുടെ അനുജത്തി അവളെ കാൽ സുന്ദരിയല്ലോ, അവൾ മറ്റവൾക്ക് പകരം നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് ശിംശോൻ, ഇപ്പോൾ ഫെലിസ്റ്റർക്ക് ഒരു ദോഷം ചെയ്യുവാൻ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോടി വാൽച്ചേർത്ത് പന്തമെടുത്ത് ഈ രണ്ടു വാലിനിടയിൽ ഒരു പന്തം വെച്ചുകെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്റ്ററുടെ വിളിവകയ്ക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവു തോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. ഇത് ചെയ്ത് ആർ എന്ന് ഫെലിസ്റ്റർ അന്വേഷിച്ചാറ്. തിന്നക്കാരന്റെ മരുമകൻ ശിംശോൻ അവന്റെ ഭാര്യയെ അവനെടുത്ത് തോഴന് കൊടുത്തു കളഞ്ഞു എന്ന് അവർ അറിവ് കിട്ടി. ഫെലിസ്റ്റർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും ചീലിട്ടി വിട്ടു കളഞ്ഞു. അപ്പോൾ ശിംശോൻ അവരോട്, നിങ്ങൾ ഈ വധം ചെയ്തുവെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവരെ കഠിനമായി അടിച്ചു തുടങ്ങിയും നടുവ് തകർത്ത് കളഞ്ഞു. പിന്നെ അവർ ചെന്ന് അവൻ ചെന്ന് ഏതാം പാറയുടെ ഗുഹരത്തിൽ പാർത്തു. എന്നാൽ ഫെലിസ്റ്റർ ചെന്ന് യഹൂദയിൽ പാളയമുറങ്ങി ലേഹിയിൽ എല്ലാം പറന്നു. നിങ്ങൾ ഞങ്ങളിൽ നിന്ന് നേരെ വന്നിരിക്കുന്നുവെന്ന് യഹൂദ്യർ ചോദിച്ചു. ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോടും ചെയ്യേണ്ടതിനെ അവനെ പിടിച്ചു കെട്ടുവാൻ വന്നിരിക്കുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹൂദയിൽ നിന്നും 3000 പേർ ഏതാം പാറയുടെ ഗഹൂരത്തിങ്കൽ ചെന്ന് ശിംശോനോട്, ഫെലിസ്റ്റർ നമ്മോട് വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ? നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്തെന്ന് ചോദിച്ചു. അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോട് ചെയ്യും എന്ന് അവനോട് പറഞ്ഞു. അവൻ അവനോട്, ഫെലിസ്റ്റർ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിംശോൻ അവരോട്, നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുകയെന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടിയവരുടെ അടുക്കൽ ഏൽപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ട് പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊടുത്തു. അവൻ ലേഹിയിലെത്തിയ ഇപ്പോൾ ഫെലിസ്റ്റർ അവനെ കണ്ടിട്ടാർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ലഭിച്ചുപോയി. അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയേല് കണ്ടു. കൈനീട്ടി എടുത്തതുകൊണ്ട് 1000 പേരെ കളഞ്ഞു. കഴുതയുടെ താടിയേല് കൊണ്ട് ആകുന്നു 1, 2 കഴുതയുടെ താടി കൊണ്ടാകുന്നു 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശേഷം താടിയെല്ലാ കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത്ത് ലേഹി എന്ന് പേരായി. പിന്നെ അവർ വളരെ ദാഹിച്ച് യഹോവയോട് വിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ലേഹിയിൽ ഒരു കുറി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് ഏനസ്സരൻ പേരായി. ഇന്ന് വരെയും ലേഹി ഉണ്ട്. അവൻ ഫെലിസ്റ്റയുടെ കാലത്ത് ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. ദൈവമേസ്തു എനിക്ക് യോഗ്യമാകുന്നു പറയുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരു ബുധനാഴ്ചയോട് അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അനുഗ്രഹവും അവസരവും ആയിരുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. സൗത്ത് സത്യാത്ര താമസത്തിൽ എല്ലാ ബുധനാഴ്ചകളും നടത്തി വരുന്ന ഈ അനുഗ്രഹമായ പ്രാർത്ഥന കൂട്ടായ്മ ഭദ്രാസനത്തിന് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാത്തക്കോണം ഇടയാകണമെന്ന് ആമുഖമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയില് അടിസ്ഥാനപ്പെട്ടവർക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്ന അഭിയുന്ന പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും സേവനത്തെ സ്മരിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ഇന്ന് പ്രധാന ചിന്ത പകർന്നു വരുന്ന കടലാട് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത അഭിയന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവര തിരുമനസനെ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വന്നി മാമനസൻ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയില് നേതൃത്വം നൽകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സെന്റ് തോമസ് പള്ളിയിൽ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ശ്രദ്ധയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുകയും ഭക്തിപൂർവ്വം ഇതിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും അനുഗ്രഹത്തോടും കൂടെ പ്രാർത്ഥനയോടും കൂടെ ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും സഭാജീവിതത്തിനുമൊക്കെ കൂടുതൽ ആത്മീയ ഔന്നത്യം പകരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായ പഴയ ഗീതം, ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. അടലേറും ജീവിതം അരുവിൽ നീ തളരുകയോ ഇനി സഹജം. സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ വീണു പോകാതെ ബലം പരിച്ചാകാതെ തന്നെ ബലമുള്ള ഭുജം നീട്ടി നിന്നെ കാക്കുന്ന അനുസ്യൂതം നിന്റെ ശബ്ദങ്ങളെ ശ്രവിക്കുന്ന ഒരു തമ്പുരാൻ നിനക്കെപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് നിന്റെ കണ്ണിലെ കൺമണി പോലെ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് എന്റെ പിതാവ് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും അരക്കെട്ടുറപ്പിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം.
പടലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പടലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ Bye.
പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിൽ ഞങ്ങൾ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ ഞങ്ങൾക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവൻ ഉണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങളിൽ മുളപ്പിക്കേണ്ടവേ. ശമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, ഞങ്ങളോടുള്ള നിന്റെ കൃപയെ ഞങ്ങൾ അറിവാ. നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാക്കേണ്ടവേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസ്ഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടവേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളേണ്ടവേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പാൻ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകർത്താവും ഞങ്ങളുടെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യണവേ. എന്റെ കർത്താവെ, ഞങ്ങളുടെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. എന്റെ കർത്താവെ, ഞങ്ങളുടെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞങ്ങൾ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ ഞങ്ങളുടെ രഹസ്യക്കറകൾ ഞങ്ങൾ കാണുമാറാകരുത്. എന്റെ കർത്താവെ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകരുത്. ദയാദിധിയായ ഉടയവനെ, ഞങ്ങൾ കുറ്റം ചെയ്തു പോയ ദാസരാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുകയുമല്ലേ ഞങ്ങളായിരിക്കുന്ന പ്രകാരം ഞങ്ങളെ അധികം കണക്കിടരുത്. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിവർത്തിക്കണമേ. ദരിദ്രരായ ഞങ്ങളെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനാ ഞങ്ങൾ വിളിക്കപ്പെടേണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ തൊഴുത്തിൽ ഞങ്ങളെയും എണ്ണേണമേ. ഞങ്ങളുടെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ ഇറകിൽ കാത്തു സൂക്ഷിക്കപ്പെടേണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, ബലഹീനരായ ഞങ്ങളെ എടുത്തു ഭാഗത്തു നീ നിർത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലത് ഭാഗത്ത് ഞങ്ങളെ നിർത്തണമേ. പാപിയാരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാനെന്തുള്ളൂവെന്നും നിന്റെ കൃപ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യൻ ന്യായവിധിയിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിന് ഇറങ്ങി വരരുതേ. ബഹുലങ്ങളും ദിവ്യവുമാ നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. ഞങ്ങളുടെ ആയുസ്സിന്റെ സമ്മർദ്ദത്തെ ഞങ്ങൾ വ്യർത്ഥമായി കഴിച്ചുകൂട്ടരുതേ. ഞങ്ങൾ നിന്നെ പിന്തുടരാതെ വ്യർത്ഥമായി ഭവിക്കരുതേ. തന്റെ സമ്പത്തിനെ നാലാവിധമാക്കിയ പുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ ഞങ്ങളെ കൈക്കൊള്ളേണ്ടതേ. കാണാതെ പോയി ഞങ്ങൾ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടേണ്ടതേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കടച്ചുവടുകളെ കീറുകളയണവേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണവേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു. കാണാതെ പോയി ആടുന്നതുപോലെ ഞങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ ഞങ്ങളെ അന്വേഷിക്കണമേ. നിരനടത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ ദാവികളോടും 11 മണിനേരത്തെ വേലക്കാരോടും കൂടി ഇതിന്റെ ദിനവുമ്പാകെ ഞങ്ങൾ കാണപ്പെടേണ്ടവേ. പിതാവും പുത്രനും പരിശുദ്ധരോഹായുമായുള്ളവേ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ആമീൻ.
പറയുന്നു ത്രിയേക ദൈവത്തിന്റെ വിലതിരനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഭിയന്നയ സേവകരുടെ മനസ്സ്, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഒരു ബുധനാഴ്ചയോട് നമ്മെ തന്നെ ദൈവസന്നതിയിൽ സമർപ്പിക്കുവാനും ദൈവശബ്ദം കേൾപ്പാനും ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയുടെ ഒരു വലിയ അനുഗ്രഹം പലപ്പോഴും ഒക്കെ അഭിയന്ന പിതാക്കന്മാരുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാവുകയും നല്ല വാക്കുകളൊക്കെ അഭിയന്ന പിതാക്കന്മാരിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് അഭിയന്ന യൗസശ്രീ മനസ്സുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷം അധിക നാള് തിരുമേനിമാരുടെ സാന്നിധ്യം ഒന്ന് ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത 2-3 ആഴ്ചകളായി അഭിയന്ന കൂറുള്ള തിരുമനസ്സുകൊണ്ടും 2 മുമ്പ് സറാഫി തിരുമനസ്സും ഇന്ന് അഭിയന്നിയ ഡോക്ടർ മാത്യുസ് മാർ സേവർ തിരുമനസ്സിന്റെ സാന്നിധ്യം നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഞാൻ ഏറ്റവും സന്തോഷിക്കുകയും തീർച്ചയായിട്ടും ദൈവത്തെ നന്ദിപൂർവ്വം ഈ അവസരം ഒരുക്കിയതിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 145 സങ്കീർത്തനം 18 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ദൈവസാന്നിധ്യം, ദൈവസാമീപ്യം ജീവിതത്തിൽ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇതുപോലുള്ള പ്രാർത്ഥനയുടെ അന്തരീക്ഷം നാം ആയിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയായിരുന്നാലും ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും വിശുദ്ധിയോടും തമ്പുരാന്റെ ക്രൂശിന്റെ തീർപ്പാർത്ഥങ്ങളാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ശ്രദ്ധയോടുകൂടി ഈ ശുശ്രൂഷയിൽ കൂടി നമ്മൾ കേൾക്കുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കാനും നമുക്ക് ഇടവരണം എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകളൊക്കെ അത് മ്യൂട്ട് ചെയ്ത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ മറ്റുള്ള അവശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് പ്രസംഗിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇത് മറ്റുള്ള അസൗകര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങളോട് ശ്രദ്ധപ്പെടുത്തുന്നത്, നമുക്ക് നോമ്പ് സ്ലീഹ നോമ്പ് ആരംഭിക്കുന്നത് ശനിയാഴ്ച പരിശുദ്ധ സ്ലീഹ നോമ്പ് ആരംഭിക്കുകയാണ്. നോമ്പിനെ 2-3 തരത്തിലാണ് ആളുകൾ വീക്ഷിക്കുന്നത്. ചില ആളുകൾ നോമ്പ് ഒക്കെ എടുത്തു വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ്, കാരണം സാധാരണ ദിവസങ്ങളിലേക്കാൾ ഉപരിയായി ചിന്തകളെയും ജീവിതത്തെയും ഒക്കെ നല്ല ആത്മീയമായി ക്രമീകരിക്കാൻ തക്കൊണ്ട് സാധിക്കുമെന്നുള്ളത്. ചില ആളുകൾ ചിന്തിക്കും 50 നോമ്പ് കഴിഞ്ഞുള്ളൂ, ഇനി തന്നിരിക്കുന്നത് പിന്നെ ഒരു നോമ്പ്. ഫുഡിന്റെ റെസ്ട്രിക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഒരു ഒരു അസഹിഷ്ണതയോടെ കാണുന്നവരും ഉണ്ടാകും. എന്നാൽ കുറെ ആളുകൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നോമ്പ് വന്നാലും പോയാലും ഞങ്ങളൊക്കെ ബാധിക്കുന്ന വിഷയമേ അല്ല ചിന്തിക്കുന്നവരുമുണ്ട്. എന്തുതന്നെയാണെങ്കിലും നമ്മുടെ ബോധങ്ങളെ കുറെ കൂടെ അവന്യത്യമായ തലങ്ങളിലൊക്കെ ചിന്തിക്കുവാനും ആത്മീയ തലങ്ങളിൽ കുറെ കൂടെ ശ്രദ്ധ പാലിക്കാനും സഹകരിക്കുന്നിരിക്കുന്ന നിമിഷങ്ങളാണ് നോമ്പുകൾ എന്നുള്ള ആ ഒരു ബോധ്യം നമ്മളെ ഭരിക്കുകയും കുറെ കൂടെ തമ്പുരാനോട് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ തന്നെ ദൈവിക സാമീപ്യവും സാന്നിധ്യവും കൂടുതൽ അനുഭവിച്ചറിയാൻ തക്കവണ്ണമുള്ള നിമിഷങ്ങളായി ഈ നോമ്പിന് ദിനങ്ങളെ കാണുമ്പോൾ നമുക്ക് സന്തോഷത്തോടുകൂടി നോമ്പിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതിൽ കൂടി ആത്മീയ പരിവർത്തനവും വ്യക്തിവിശുദ്ധിയും ഒക്കെ നമുക്ക് കൂടുതൽ പ്രാപ്യമാക്കുവാൻ ഇടയാകും എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കുകയും ഭക്തിയോടെ നോമ്പ് അനുഷ്ഠിക്കാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഭദ്രാസനത്തിന്റെ ഡയസിസ് ഡേ മീറ്റിംഗ് നമ്മൾ അസംബ്ലി മീറ്റിംഗ് നടത്തുന്നത് 22-23 തീയതികളാണ് ഈ മാസം. നിങ്ങളുടെ ശ്രദ്ധയിൽ അതുണ്ടാവണം. പ്രത്യേകമായിട്ട് അതൊക്കെ അനുഗ്രഹമായി നടക്കാനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം നമ്മൾ ആലപിക്കും. അതിനുശേഷം ഗീതം സേവരസ് മനസ്സുകൊണ്ട് തിരുവചനത്തെ ജ്ഞാനം നിർവഹിക്കുന്നതാണ്. തിരുമേനി, ഈ നമുക്ക് തിരുമേനി എല്ലാവർക്കും അറിയാം. എപ്പോഴും ഈ പ്രാർത്ഥനയിൽ ഏത് സമയത്ത് തിരുമേനി അമേരിക്ക സന്ദർശിക്കുമ്പോഴും തിരുമേനിയുടെ സാന്നിധ്യം, നല്ല വാക്കുകൾ ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, ഒരു സന്തോഷമാണ്. തിരുമേനിയുടെ നല്ല വാക്കുകളും നല്ല സപ്പോർട്ടും ഈ പ്രാർത്ഥന നയിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം നമുക്ക് ഉത്തേജമാകുന്നു എന്നുള്ളത് ഞാൻ വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുമേനിയുടെ ഈ ശുശ്രൂഷകൾ സംബന്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ സംബന്ധിക്കുകയും ഇന്ന് ഞങ്ങളോടൊപ്പം തന്നെ തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. സാധാരണ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് തിരുമേനിയെ പ്രസംഗിക്കുന്നത്. പക്ഷേ തിരുമനസം കൊണ്ട് സെന്റ് തോമസ് പള്ളിയിൽ ഞങ്ങളുടെ കൂട്ടായ്മ ഇരുന്നു കൊണ്ട് തന്നെ ഇത് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരുടെയും പേരിൽ അത് വിനയത്തോടുകൂടി അഭിനയ മാത്യു കുമാർ സേവര തിരുമനസിനെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണം എന്നുള്ള ഗീതം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുറന്നു ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം,
നിന്റെ ഗീതം പോലെ
അന്ധകാര
ദൈവത്തിനായി അഭിന തിരുവരസനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്തു.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാകുന്ന സഹോദരി സഹോദരങ്ങളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കുവാൻ ദൈവമിടയാക്കിയതിന് ദൈവത്തെ പ്രത്യേകമായി മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ പ്രത്യേക ചിന്ത വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10:25-37 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ദീർഘമായ ഒരു വേദഭാഗമായതുകൊണ്ട് അത് ഇവിടെ വായിക്കുവാനായിട്ട് പ്രത്യേകം ഒരുങ്ങുന്നില്ല. മാത്രമല്ല, നമുക്ക് ഏവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന നല്ല ചെമറിയാക്കാരന്റെ വിവരണമാണ്. കർത്താവിന്റെ അടുത്ത് യഹൂദന്മാരുടെ ന്യായശാസ്ത്രിമാരിൽ ഒരാൾ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് കൊടുക്കുന്ന ഒരു നിർദ്ദേശം കൽപ്പനകൾ ആചരിക്കുക എന്നുള്ളതാണ്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ ആചരിക്കാൻ പറഞ്ഞപ്പോ എല്ലാം ആത്മാർത്ഥമായിട്ട് ആ യവനക്കാരൻ പറഞ്ഞു. 2 കൽപ്പനകള് ന്യായപ്രമാണത്തിൽ തന്നെ പറയുന്നതാണ്, പഴയ നിയമത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളും വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. അത് തന്നെയാണ് ഈ ന്യായശാസ്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞത്, നീ പറഞ്ഞത് ശരിയാണ്, നീ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നു. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതിനിതല്ലാതെ വേറെ മാർഗമില്ല, നീ പറഞ്ഞത് തന്നെയാണ് ശരി, അത് ചെയ്താൽ മതി. ആ കൽപ്പനകൾ ആചരിക്കുന്നതില് വളരെ താല്പര്യമുള്ളയാളാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, എന്റെ കൂട്ടുകാരൻ ആരാണ് എന്ന്. കൂട്ടുകാരൻ ആരാണ് എന്ന് ചോദിക്കുന്നതിന് മറുപടി യേശുക്രിസ്തു ഒരു സംഭവത്തിൽ കൂടിയാണ് പറയുന്നത്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യൻ വസ്ത്രം അഴിക്കപ്പെട്ട് മുറിവേൽപ്പിക്കപ്പെട്ട് അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടു കടന്നു പോകുന്നതായ ലേവിനും പുരോഹിതനും പുറമെ ശമര്യക്കാരൻ എത്തുകയും അവനെ അവനോട് മനസ്സലിഞ്ഞ് അവന്റെ അടുത്ത് അവന്റെ അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റന്നാൾ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. അവനെ രക്ഷ ചെയ്യണം, അതിന് അധികം ചെലവിട്ടാൽ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. ഈ സംഭവം വിശദീകരിച്ചിട്ട് കർത്താവിനോട് ചോദിക്കുന്നത്, ഈ മൂന്ന് പേരിൽ ആരാണ് ആ മുറിവേറ്റി കിടന്നവന്റെ കൂട്ടുകാരൻ? അർത്ഥശങ്കയില്ലാതെ അവൻ പ്രതികരിച്ചു. അവനോട് കരുണ കാണിച്ച മനുഷ്യൻ ശമര്യക്കാരനാണ്, നല്ല കൂട്ടുകാരൻ. കർത്താവ് പറയുന്നത്, നീയും പോയി അങ്ങനെ ചെയ്യുക, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയുന്നത്, നീയും പോയി അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഈ വേദഭാഗത്തെ കുറിച്ച് ആദ്യമായിട്ട് സഭയുടെ വീക്ഷണത്തിൽ കൊടുക്കുന്നതായ പിതാക്കന്മാരുടെ വ്യാഖ്യാനം, സഭയെന്ന് പറയുന്നത് ഒരു സത്രമാണ് എന്നുള്ളതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന സത്രമെന്ന് പറയുന്നത് സഭയാണ്. ചർച്ച് ഈസ് എ ഹോസ്പിറ്റൽ ഓർ ചർച്ച് ഈസ് ആൻ ഇൻ എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ സഭയിലേക്ക് പാപത്തിൽ ഉൾപ്പെട്ട് കിടക്കുന്നതായ, മുറിവേറ്റ് കിടക്കുന്നതായ മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നത് മാമോദീസ എന്ന് പറയുന്ന വസ്ത്രം കൊണ്ടും വിശുദ്ധ മോരോനഭിഷേകം എന്ന എണ്ണ കൊണ്ടും കർത്താവിന്റെ തിരിശരീര രക്തങ്ങളെ പ്രതിനിധീകരിക്കുന്ന വീഞ്ഞുകൊണ്ടും അവനെ സഭയാവുന്ന സത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ അവന് വഴി നടത്താനുള്ള ഉള്ളതായ രണ്ടു വെള്ളിക്കാശ് അഥവാ പരിശുദ്ധാത്മാവിനെ അവന് നൽകുന്നു. വീണ്ടും കർത്താവ് വരുമ്പോൾ അതിന്റെ പൂർത്തീകരണമായ നിത്യജീവനിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് സഭാപിതാക്കന്മാരെ സാധാരണഗതിയിൽ ഈ ഭാഗത്തെ കുറിച്ച് പലയിടത്തും പറഞ്ഞു കാണുന്നത്. അത് നമുക്ക് നമ്മുടെ പഠനത്തിനും നിശ്ചയമായിട്ടും സഭയുടെ ആരാധനാപരമായ ഈ വേദഭാഗത്തെ കുറിച്ചുള്ളതായ വ്യാഖ്യാനത്തിനും നമ്മളെ സഹായിക്കുന്നു. സഭയുടെ വിശ്വാസം വ്യക്തമാക്കുവാനായിട്ട് ഈ വേദഭാഗം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ഈ വേദഭാഗത്തിൽ കർത്താവ് പറയുന്ന അവസാന വാക്യം, 37-ാമത്തെ വാക്യം, യേശു അവനോട് നീയും പോയി അങ്ങനെ ചെയ്യുക എന്നാണ്. അപ്പൊ നിത്യജീവൻ പ്രാപിക്കാൻ നമുക്കെല്ലാവർക്കും നൽകുന്നതായ സന്ദേശം, ആ നല്ല ശമറിയാക്കാരനെ പോലെ ചെയ്യുക എന്നുള്ളതാണ്. ലേവനും പുരോഹിതനും സാധിക്കാത്ത ഒരു കാര്യം ശമറിയക്കാരൻ നിർവഹിച്ചു. ലേവനും പുരോഹിതനും മുറിവേറ്റവനെ കണ്ടു. ശമറിയക്കാരൻ അവനെ ചെന്ന് കണ്ടു. അതാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1:27 വാക്യത്തിൽ പറയുന്നത്, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്ന പിതാവാം ദൈവത്തിന്റെ മുമ്പാകെയുള്ള ഭക്തിയുള്ളവനെന്നുള്ളതിനെ കൊടുക്കുന്ന വിശദീകരണമാണ്. അനാഥനും വിധവയും എന്നെ വന്ന് കണ്ടിട്ടല്ല ഞാനവനെ കരുണ ചെയ്യേണ്ടത്, ഞാനവനെ ചെന്ന് കാണണം എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മെ ഓർപ്പിക്കുന്നു. വലിയ നോമ്പിലെ നമ്മുടെ പ്രാർത്ഥനയിലും ചൊല്ലുന്നുണ്ട്, നിലങ്ങൾ കൃഷിക്കാരന്റെ പുറകെ ചെന്നിട്ടില്ല, കൃഷിക്കാരൻ വിത്ത് ചുമന്ന് നിലത്തിനടുത്തേക്ക് പോവുകയാണ്. ആവശ്യക്കാരന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നതായ ശമറിയാക്കാരന്റെ സന്ദേശം അങ്ങനെ തന്നെ ചെയ്യാൻ നമ്മെ ഓർപ്പിക്കുന്നത് കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളവരെ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ ചെന്ന് സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് ആ നല്ല ശമറിയാക്കാരനായി തീരുവാൻ സാധിക്കുന്നത്? 3 ചിന്തകൾ ഈ സമയത്ത് ചുരുക്കമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 കൊരിന്തി ലേഖനം 4:7 ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന രീതിയിൽ പ്രശംസിക്കുന്നത് എന്തിനാണ്? ദൈവം നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവരായി വന്ന നമുക്ക് ഇന്നുള്ളത് മുഴുവനും ദൈവം തന്നിട്ടുള്ളതാണ്. വസ്ത്രം പോലും ഇല്ലാതെ ഈ ലോകത്തിലേക്ക് ജനിച്ചു വന്ന നമുക്ക് വസ്ത്രവും ഭക്ഷണവും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എല്ലാം ദൈവം ദാനമായി നൽകിയിരിക്കുന്നതാണ് എന്നുള്ളതായ ചിന്തയാണ് നമുക്ക് നല്ല ശമറിയാക്കാരനായിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആദ്യ സംഗതി. ലോകത്തിൽ ഒന്നുമില്ലാത്തവനായി ഞാൻ വന്നു, ഇന്നെനിക്കെല്ലാം ഉണ്ട്, അഥവാ എനിക്ക് ആവശ്യമായത് ദൈവം തന്നിരിക്കുന്നു. പക്ഷെ ഒരു നാളിൽ ഇന്ന് എനിക്ക് കിട്ടിയത് മുഴുവനും അഥവാ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും നഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ അങ്ങോട്ടും പോകുവാൻ ബാധ്യതയുണ്ട്, അഥവാ അതാണ് വിധിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ലോകത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം. ലഭിച്ചതെന്തും ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുവാനുള്ളതാണ് എന്നുള്ളതായ സന്ദേശമാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നെങ്കിൽ മാത്രമേ എനിക്ക് ലഭിക്കാത്തതായിട്ടൊന്നുമില്ല, എനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിനുള്ള ദാനമാണ്, ആ ദാനമായി ലഭിച്ചിരിക്കുന്നത് എന്തിനാണ് ദൈവം തന്നത്, അതെനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയാണ്. ശമറിയാക്കാരന്റെ കയ്യിൽ അവനെ കെട്ടുവാനുള്ള തുണിയും കൊടുക്കാനുള്ളതായിരിക്കുന്ന എണ്ണയും വീഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവനത് നിർവഹിക്കുവാൻ സാധിച്ചത്. അത് അവന്റേതായിട്ട് സൂക്ഷിച്ചുകൊണ്ട് കൊടുക്കാൻ ഇടയാകാതെ കഴിഞ്ഞു കടന്നു പോകുവാനും ശമറിയാക്കാരന് കഴിയുമായിരുന്നു. അതിൽ ആവശ്യം കണ്ടപ്പോൾ അതിനുള്ള മനസ്സ് അവർക്കുണ്ടായി. ന്യായപ്രമാണവും പ്രവാചകന്മാരും തെറ്റാണ് എന്നുള്ളതല്ല കർത്താവ് പഠിപ്പിക്കുന്നത്. പുരോഹിതനും ലേവ്യനുമൊക്കെ അവരുടെ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ന്യായവും കരുണയും സ്നേഹവും അതിനതീതമായിട്ട് ഉണ്ടാവണമെന്നുള്ളത് ന്യായപ്രമാണത്തിന് അതീതമായി സ്നേഹത്തിന്റെ ഒരു പ്രമാണം, കരുണയുടെ ഒരു പ്രമാണം നമുക്കുണ്ടാവേണ്ടതാണ്. അതാണ് ഇവിടെ നൽകുന്നതായ സന്ദേശം. അതിന് നമുക്ക് മനസ്സ് തോന്നണമെന്നെങ്കിൽ എല്ലാം എനിക്ക് ദൈവം തന്നിട്ടുള്ളതല്ലാതെ ഒന്നുമില്ല, അത് എനിക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ വൃക്ഷങ്ങൾക്കും ഫലം തരുന്ന വൃക്ഷങ്ങൾക്കെല്ലാം ഫലമുണ്ടായത് വൃക്ഷത്തിന് ഭക്ഷിക്കുവാനല്ല എന്നുള്ളത് ഒരു സന്ദേശം നമുക്കറിയാം. തന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെങ്കിൽ ദൈവം എനിക്ക് ദാനമായി നൽകിയിരിക്കുന്നതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. രണ്ടാമതായിട്ട് ഒരു വാക്യം ഓർമ്മിക്കാനുള്ളത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8:34 വാക്യമാണ്. അതും നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. ക്രൂശ പലപ്പോഴും കഷ്ടതയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരിയാണ്, ആ കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ സുഖ സൗകര്യങ്ങളെയും ജീവനെയും എല്ലാം യാഗമാക്കുന്ന ഒരനുഭവമാണെങ്കിൽ അത് അതോടൊപ്പം തന്നെ കർത്താവിന്റെ കുരിശെടുക്കുക എന്ന് പറയുന്നതും നമുക്കുള്ളതായ സമ്പാദ്യങ്ങളും കഴിവുകളും എല്ലാം കർത്താവിന് വേണ്ടി യാഗമായി സമർപ്പിക്കുന്നതുമാണ് എന്ന് ചിന്തിക്കുവാൻ കഴിയും. യാഗമായി സമർപ്പിക്കുവാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്നതെല്ലാം അതൊരു യാഗമായി സമർപ്പിക്കുമ്പോഴാണ് കർത്താവിന്റെ കുരിശെടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വെറുതെ നമ്മൾ കുരിശ് ധരിച്ചതുകൊണ്ടോ കുരിശ് പിടിച്ചതുകൊണ്ടോ ആയില്ല, വെറുതെ കഷ്ടപ്പെട്ടതുകൊണ്ടും ആയില്ല. ആ കഷ്ടപ്പാടിനൊരു ത്യാഗവും യാഗവും ഉണ്ടാകണമെങ്കിൽ പൗരസ്ത്യ സഭകളുടെ എല്ലാം സന്ദേശം ആരാധനയാഗാത്മകമാകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിദ്വാൻമാർ കർത്താവിനെ കാണാൻ വന്നപ്പോൾ അവർക്കുള്ളതെല്ലാം കൊണ്ടുവന്ന് നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് കർത്താവിന്റെ മുമ്പിൽ വച്ച് വീണു വണങ്ങി അവന് നമസ്കരിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് ആരാധനയുടെ ഒരു വലിയ ഭാഗമാണ് ദൈവസന്നിധിയിലുള്ള യാഗാർപ്പണം എന്ന് പറയുന്നു. ഈ യാഗാർപ്പണം നമുക്ക് ദൈവം തന്നിരിക്കുന്നതിനുള്ള ഒരു ഒരു ചുമതലയാണ്. അതൊരു ഔദാര്യമായിട്ടല്ല നമുക്ക് ചെയ്യാനുള്ളത്. ചുമതലയായി നാം ചെയ്യുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് നല്ല ശമറിയാക്കാരനാകുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനെന്തിന് മറ്റുള്ളവരെ സഹായിക്കണം? കർത്താവ് പറയുന്നതായ ഒരു സന്ദേശമുണ്ട്, യാഗമായി സമർപ്പിക്കുവാൻ. നമുക്കുള്ളത് യാഗമായി സമർപ്പിക്കുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ സ്വയത്തിൽ നിന്ന്, നമ്മുടെ ഉണ്മയിൽ തന്നെ ഉണ്ടാവേണ്ട, രണ്ടാം ചിന്ത കൂടാതെ ഉണ്ടാവേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ ക്രൂശെടുത്തവനെ അനുഗമിക്കാത്തവന് അല്ലെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്നേ പറയുന്നത്. പലപ്പോഴും നമുക്ക് അത് ഉൾക്കൊള്ളുവാൻ നമ്മുടെ സ്വാർത്ഥത നമ്മെ പലപ്പോഴും അനുവദിക്കുന്നില്ല. സ്വാർത്ഥതയിൽ നാം മുഴുകി ജീവിക്കുമ്പോൾ നമുക്കുള്ളത് നിയമപരമായി അനുഭവിക്കുവാൻ നമുക്കെല്ലാ അർഹതയുമുണ്ട്. മറ്റുള്ളവർക്ക് നിയമപരമായി ലഭിക്കാത്തത് അതിന് പകരമായി നിയമപരമായി നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചിന്ത ഉണ്ടാവും. എന്നാൽ ഇവിടെ കരുണയുടെയും സ്നേഹത്തിന്റെ ഒരു നിയമമുണ്ടെങ്കിൽ മാത്രമേ നല്ല ശമറിയാക്കാരനാകുവാൻ നമുക്ക് കഴിയുള്ളൂ. മൂന്നാമത് ഒരു വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:46 കർത്താവിന്റെ അന്ത്യന്യായവിധിയിൽ നിത്യജീവങ്കിലേക്ക് ആളുകളെ, നീതിമാന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോ, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവരെ നിത്യജീവനിലേക്ക് തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ആ ഒരു അനുഭവം, നീതിമാന്മാരായി നിത്യജീവങ്ങളിലേക്ക് പോകാനുള്ള ഒരു അനുഭവത്തെ കുറിച്ചുള്ള പ്രതീക്ഷ നമ്മളെ നല്ല ശമറിയാക്കാനാകും. പ്രപഞ്ചത്തിലെ ജീവിതവും ഇവിടുത്തെ സുഖവും സന്തോഷവും മാത്രമല്ല, ഇതിനപ്പുറമായി ദൈവരാജ്യം നമുക്കുണ്ട്. ലോകജീവിതവും മരണവും കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് വരും, കർത്താവ് നമ്മെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവിനെ അനുസരിക്കുന്നെങ്കിൽ നിത്യജീവനിലേക്കാകും. കർത്താവിനെ അനുസരിക്കാത്തവരാണെങ്കിൽ ദണ്ഡവിധിക്കാവുമെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5:28 നാം വായിക്കുന്നുണ്ട്. കവറുകളുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യും. അതുകൊണ്ട് പലപ്പോഴും ദൈവം ഉദ്ദേശിക്കുന്നതായ രീതിയിൽ ഞാനൊന്നും പ്രവർത്തിച്ചില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് ഉയർത്തെഴുന്നേൽപ്പ് വേണ്ട എന്നൊരു പക്ഷെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഈ ലോക ജീവിതത്തിലെ മരണത്തോടുകൂടെ അവസാനിച്ചാൽ മതി, ഇനി അപ്പുറത്തോട്ടൊരു ജീവിതം എനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിച്ചാലും അത് നടക്കുകയില്ല. അതാണ് കർത്താവ് പറയുന്നത്. എല്ലാവരും അവന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്നുള്ളത് നമുക്കാർക്കും നിഷേധിക്കാൻ പാടില്ലാത്ത സത്യമാണ്. നന്മ ചെയ്താലും തിന്മ ചെയ്താലും കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുകയും മറുപടി പറയുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു നിത്യജീവനിലേക്കുള്ളതായ നമ്മുടെ പ്രത്യാശ നമ്മുടെ മനോമുഖരത്തിൽ സജീവമായി നിന്നെങ്കിൽ മാത്രമേ നല്ല ശമറിയാക്കാരനായി തീരുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെയും ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് ജീവിതത്തിന് എപ്പോഴും നിത്യജീവന്റെ ഒരർത്ഥം വരുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതാകുന്നുവെന്ന് മദർ തെരേസ നമുക്ക് നൽകുന്ന സന്ദേശമുണ്ട്. ലൈഫ് ബിക്കംസ് മീനിങ് ഫുൾ വെൻ വി ലീവ് ഫോർ അതേഴ്സ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുക. ഒറ്റയായി ജീവിക്കുന്ന മനുഷ്യൻ കുടുംബമാകുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ ജീവിക്കുമ്പോൾ ആളിന്റെ ജീവിതത്തിന് പുതിയൊരർത്ഥമുണ്ടാകും. ഭർത്താവും ഭാര്യയും അവർക്ക് ദൈവം നൽകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതുവരെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരനുഭവമാണ്, പുതിയ ഒരു അർത്ഥം അവരുടെ ജീവിതത്തിൽ വരും. ഇതുപോലെ ക്രിസ്തുവിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നാം ജീവിക്കുമ്പോൾ, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, ശബരിയാക്കാരുടെ ജീവിതത്തിന് പുതിയൊരു അർത്ഥമുണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിനും അർത്ഥമുണ്ടാകുമെന്നുള്ളത് നമ്മെ ഓർപ്പിക്കുക. മിലാനിലെ ബിഷപ്പായിരുന്ന അംബ്രോസ് പറയുന്ന പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, ദ ഹൗസ് ഓഫ് ദ വിഡോസ്, ദ മൗത്ത് ഓഫ് ദ പൂവർ ആൻഡ് ദ ബോസം ഓഫ് ദി ഓർഫൻസ് ആർ ദ ബോൺസ് ദാറ്റ് ഡാൻ നെവർ ലാസ്റ്റ്. എന്നും നിലനിൽക്കുന്നതായ ഒരു കളപ്പുര അല്ലെങ്കിൽ ഒരു ട്രഷറി എന്ന് പറയുന്നത് വിധവമാരുടെ ഭവനവും അഗതികളുടെയും നിരാശ്രയരുടെയും ഭവനവും അതുപോലെ പ്രയാസത്തിലും കഷ്ടതയിലുമായിരിക്കുന്ന ദരിദ്രരുടെ മടിത്തട്ടുമാണ് എന്ന് വിശുദ്ധനായ അംബ്രോസ് പറയുന്നുണ്ട്. നല്ല ശമറിയാക്കാരന് നിത്യജീവൻ പ്രാപിക്കാനുള്ളതായ മാനദണ്ഡം എന്താണെന്ന് കർത്താവ് പറയുമ്പോൾ ഇവിടെ നമുക്ക് നൽകുന്ന സന്ദേശമാണ്. പലപ്പോഴും നമുക്ക് തോന്നുന്നത് നമ്മേക്കാൾ കുറവുള്ളവരാരുമില്ല, നമുക്കാണ് എല്ലാത്തിൻ്റെയും കുറവ്. കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് നമ്മേക്കാൾ കുറവുള്ളത് എത്രയോ ആളുകളുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് നമുക്കുള്ളത് എത്ര ചെറുതാണെങ്കിലും അത് വലുതായി കണക്കാക്കുന്നവർ ഈ ലോകത്തിൽ അനേകരുണ്ട്. അത് കൊടുക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നല്ല ശമറിയാക്കാരനായി തീരുവാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് ലഭിച്ചതെല്ലാം ദാനമാണെന്നും യാഗമർപ്പിക്കേണ്ടത് എന്റെ ചുമതലയാണെന്നും നിത്യജീവൻ പ്രാപിക്കേണ്ടത് എന്റെ ആത്യന്തിക ലക്ഷ്യമാണെന്നും മനസ്സിൽ ഓർപ്പിച്ചാൽ മാത്രമേ നല്ല ശമറിയാക്കാരനായി മറ്റുള്ളവരുടെ കൂട്ടുകാരനായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതായ കാര്യം നമ്മുടെ മനസ്സിൽ എന്നും നമുക്ക് സൂക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ശേഷം പ്രഥമാധ്യായത്തിന്റെ 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള അനുഗ്രഹീതമായ ഒരു ചിന്ത അപ്പീനത്തിലൂടെ സംഘം കേൾക്കാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ പല പ്രാവശ്യം ഈ വേദഭാഗത്തെ നമ്മൾ കേൾക്കുകയും പലരിൽ കൂടിയൊക്കെ പ്രസംഗിയും കേട്ടിട്ടുണ്ടെങ്കിലും ഒരു പുതിയ വ്യാഖ്യാനമായി തിരുമനസ്സുകൊണ്ട് ഈ വാക്യം നമ്മുടെ ഹൃദയങ്ങളിൽ കോരിയിട്ടപ്പോഴും അനുഭവപ്പെട്ടു. നല്ല ശബരിയാക്കാരനായി ജീവിക്കത്തക്കവണ്ണം ഉള്ള ഒരു വിളി നമുക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു വലിയ ചിന്ത. അതോടൊപ്പം തന്നെ ലഭിച്ചതൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. ആ ദൈവത്തിന്റെ ദാനത്തെ നമ്മൾ അനുഭവിക്കുമ്പോഴത് മറ്റുള്ളവർക്ക് കൂടെ പങ്കുവെക്കണം എന്നുള്ള ചിന്തകളൊക്കെ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം കരുത്തേകുന്ന ചിന്തകളായി കൂടുതൽ നമ്മൾ പ്രയോജനീഭവിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ ശാന്തമായി എന്നാൽ ആഴമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പതിക്കത്തക്കവണ്ണമുള്ള വളരെ ശ്രേഷ്ഠമായ ചിന്തയായിരുന്നു തിരുമനസ്സുകൊണ്ട് നമുക്ക് നൽകിയത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ മരണം വരെയും നമ്മളെ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും അനിവാര്യമായ അത്യന്താപേക്ഷിതമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ പറ്റി വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് തിരുമനസ്സുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സ്നേഹവും നന്ദിയും അപ്പം തിരുമനസ്സിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും ഈ സമയത്ത് എന്റെ മനസ്സിനെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രാർത്ഥനയിൽ ഓർക്കാനുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുകയാണ്. മധ്യസ്ഥ ഓർക്കാറുള്ള ഡാനിയൽ, റൂബൻ, ആലിസ് ജോസഫ്, ജോയ്, ബിൻസു ഉമ്മൻ, രോഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, രാജു ഡാനിയൽ, നോഹ, അരുൺ, മോളി, കുഞ്ഞുകുഞ്ഞമ്മ, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, എ എ സക്കറിയ, ശോഷമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രൂസ്, ഫിലിപ്രഭാജന ദൈവസന്നിധി ഓർക്ക, ജൊഹാന, ലീലാമ കുഞ്ഞച്ചൻ, സോജൻ, എയ്ഡൻ, രാജു എബ്രഹാം, ജേക്കബ് വർക്കി, കുര്യൻ ചെറിയാൻ, കെ സി വർഗീസ്, സി വൈ മാത്യു, ജീന, വി സി വർഗീസ്, വിനീത്, ഐറിൻ ആൻ. വിനീത്, ഐറിൻ ആൻ ഇവർ രണ്ടുപേരും വല്ലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ബിൻസൂമിനെ നമ്മൾ സ്ഥിരം ഓർക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ബിൻസൂമിന് ഒരുപാട് രോഗസൗഖ്യം ലഭിക്കുകയും വളരെ ആശ്വാസം ഉണ്ടാവുകയും ചെയ്തെന്ന് അദ്ദേഹത്തെ പിതാവ് ജോണി പ്രത്യേകമായിട്ട് അറിയിക്കുകയും നന്ദി പറയുകയും ചെയ്തു. മറ്റാരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെ ദൈവ സന്നിധിയിൽ ഉറക്കുകയും അവരുടെ ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥനയ്ക്ക് മുമ്പ് വിശേഷ ആരാധനാ ഗീതത്തിലെ രണ്ട് ലൈന് പാട്ടുപാടിയതിനു ശേഷം പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കാം. കർത്താവെ കറിയില്ലാത്ത എന്ന ഗീതം ഗീതത്തിന്റെ 20-ാമത്തെ കർത്താവെ പാപങ്ങളെ ഓർത്തുണ്ടാകുന്നുള്ള ഭാഗം ഒന്ന് കൂടി മുമ്പ് സമർപ്പിക്കാം.
കർത്താവേ പാപങ്ങളയോ തുണ്ടാകും നന്മകളെന്നിവയോരോന്നും എപ്പോഴുമുണ്ടായിടുന്ന നിർമ്മല ചിത്രം നൽകണമേ. ദുർനീതികൾ ചന്തകളും എല്ലാവരതിന്മകളെയും എത്രയും അകല താക്കും.
ർക്കുമോ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുകയും കരുതുകയും ശരകും കീഴിൽ പരിപാലിക്കുകയും വിശുദ്ധ ശ്രീപാട തണലിൽ ചേർക്കുകയും ദൈനംദിന ജീവിതത്തിൽ വലതുകരം പിടിച്ച് ഞങ്ങളെ നടത്തുകയും ചെയ്യുന്ന കരുണാമയനായ ദൈവമേ, നല്ല പ്രഭാതത്തെ ഓർ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ നോമ്പുകാലത്തേക്കും സ്ലീഹന്മാരുടെയും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെയും ഒക്കെ അനുഗ്രഹീതമായ നോമ്പിന്റെ സമാപ്തിയിലുള്ള പെരുന്നാളുകളിലേക്കും ഞങ്ങൾക്കൊക്കെ ആയുസ്സോടെ കടന്നു ചെല്ലുവാനുള്ള ഭാഗ്യത്തിന്റെ ദിവസങ്ങളുടെ ആരംഭത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യമായ സ്വരം കേൾപ്പിക്കുവാനൊക്കെ വണ്ണം അവിടുന്ന് പ്രത്യേകം തെരഞ്ഞെടുക്കുകയും കരുതുകയും അങ്ങയുടെ കരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മഹാപുരോഹിതനിലൂടെ അങ്ങയുടെ ദിവ്യമായ ശബ്ദം ഞങ്ങൾ കേട്ടുവല്ലോ. വിശുദ്ധ വേദപുസ്തകം വായിക്കുവാൻ ഞങ്ങൾക്ക് ഏറെ താല്പര്യമാണ്. നല്ല ചമരിയാക്കാരന്റെ കഥ ഞങ്ങൾക്ക് വായിക്കുവാൻ ഞങ്ങൾക്കേറെ ഇഷ്ടമാണ്. അത് പ്രസംഗിക്കുവാനും ആ പ്രസംഗം ശ്രവിക്കുവാനും ഞങ്ങൾ പലപ്പോഴും സമയം കണ്ടെത്തിയിട്ടുമുണ്ട്. എങ്കിലും ദൈവമേ, ഒരു നല്ല ചമരിയാക്കാരനാകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ക്രൈസ്തവ ജീവിതത്തിൽ അതിന്റെ ആഴത്തിലേക്കോ പരപ്പിലേക്കോ ഞങ്ങൾക്ക് ചെല്ലുവാൻ സാധിച്ചില്ല എന്ന് ഒരു തിരിച്ചറിവുണ്ടാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൽപ്പിച്ചാക്കുകയും അങ്ങയുടെ ശബ്ദമായി ഞങ്ങളെ കേൾപ്പിക്കുകയും ചെയ്ത ഇന്നത്തെ സന്ദേശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ വേരുറയ്ക്കുകയും അത് പടിപടിയായി വളരുവാനുള്ള അത് തുടക്കം കുറിക്കുവാൻ ഇന്നത്തെ ദിവസത്തെ സന്ദേശം ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. വായനയേക്കാൾ, കേൾവിയേക്കാൾ, ധ്യാനത്തേക്കാൾ അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇന്ന് ദൈവം തമ്മിൽ അനുഭവിക്കി തന്ന അഭിമന്യ തിരുമേനി ഈ കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല, പഠിപ്പിക്കുക മാത്രമല്ല, ജീവിതത്തിൽ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും ഇരിക്കുന്ന അനേകായിരങ്ങൾക്ക് അവരുടെ മുറിവിനെ വെച്ച് കെട്ടുന്ന ഒരു നല്ല സമരിയാക്കാരനായി ഞങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ മുഖമായി, ഭാവമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ തണലിൽ സംരക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും ദൈവം തമ്പുരാന്റെ കൃപ ലഭിക്കണമേ. അതിന്റെ പ്രവർത്തകരെയും ദൈവം തമ്പുരാൻ കരുണയാൽ കാത്തുകൊള്ളണമേ. അപ്രകാരം ഒരു ചിന്ത മനസ്സിൽ അങ്കുരിക്കുകയും അനേക വിശ്വാസികളുടെ പ്രാർത്ഥനയോടും പിന്തുണയോടും സഭയുടെ ഒരു വലിയ പ്രതീക്ഷയായി അത് മുന്നോട്ട് നയിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, കൂടി വന്ന അങ്ങയുടെ തണലിൽ അല്പസമയം അവിടുത്തെ ചുമലിലേക്ക് ഞങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുവാൻ ആഗ്രഹിച്ച എല്ലാ ഭവനങ്ങളെയും, ഞങ്ങളുടെ തലമുറകളെയും, എല്ലാ ദേവാലയങ്ങളെയും സന്നിധിയിൽ സമർപ്പിക്കുന്നു. സഭയും പരിശുദ്ധ പിതാവിനെയും മഹാപുരോഹിതന്മാരെയും അഭിഷിക്തന്മാരെയും ഞങ്ങളൊക്കെ വളർന്നതായ ജന്മദേശവും ഇപ്പോഴായിരിക്കുന്ന ദേശങ്ങളും വസിക്കുന്ന ഭവനങ്ങളും ഞങ്ങൾ കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന ബലിപീഠങ്ങളും ദൈവകരുണയാൽ സമ്പന്നമാക്കണമേ. അതിലൂടെ ലഭിക്കുന്ന പ്രകാശവും പ്രത്യാശയും ഞങ്ങളുടെ ഹൃദയത്തെ നല്ല ചമരിയാക്കാരന്റെ പദവിയിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ വയലുകളെ ഒരുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേക രോഗികളായിരിക്കുന്നവർ അതിന്റെ വേദനയുടെ യാതനയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കൊരിക്കലും ചിന്തിക്കുന്നതിനപ്പുറമായ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളിലേക്ക് അവർ മാറ്റപ്പെടുമ്പോൾ പ്രതീക്ഷയോടെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന രോഗികളും അവരോടൊപ്പമായിരിക്കുന്ന കുടുംബാംഗങ്ങളും നിന്റെ മുമ്പിൽ കഴിക്കുന്ന അഭയാചനകളെ അവിടുന്ന് സ്വീകരിക്കണമേ. രോഗശൈലിയിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തയോടുകൂടി നിരാശപ്പെടുന്നതിനേക്കാൾ എനിക്ക് സംഭവിച്ചതൊക്കെയും ദൈവം തമ്പുരാന്റെ കരുണയാലാകുന്നുവല്ലോ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവത്തിന്റെ കരങ്ങളിലാകുന്നു. ഈ ചിന്തയോടുകൂടി അവരുടെ മനസ്സിന് ധൈര്യവും ശരീരത്തിന് ആരോഗ്യവും അവരുടെ ജീവിതത്തിന് പ്രത്യാശയം നൽകുവാൻ തക്കവണ്ണം ആധ്യാത്മിക അഭിഷേകം കൊണ്ട് അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി ചെറുതും വലുതുമായി നേതൃത്വം നൽകുന്നവർ, ക്രമീകരണങ്ങളിൽ ഏർപ്പെടുന്നവർ ഈ വചനം ശ്രവിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ദിവസത്തിന്റെ ഒരു നല്ല ഭാഗത്തെ മാറ്റിവെക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരെയും അത് സാധിക്കാതെ പോയവരെയും ദൈവസന്നിധിയിൽ ഓർക്കും. വരുന്ന ആഴ്ചയും നോമ്പുകാലത്തിലെ പ്രഥമ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പ്രകാരം കണ്ടുമുട്ടുവാൻ അങ്ങയുടെ ശക്തിയും കൃപയും ഞങ്ങളെ ഭരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകത്വത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആകാശവും നിങ്ങളെല്ലാം
വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് ശ്രദ്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കലും കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥനാപൂർവ്വം സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എന്റെ അടുത്ത സ്റ്റേജിൽ ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ ബൈബിൾ വായിച്ച മോഹൻ, ഞങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. ജൂൺ 29 പതിനാറാം തീയതി നടക്കുന്ന നോമ്പ് എല്ലാവരും ഭക്തിയോടുകൂടി അത് അനുഷ്ഠിക്കണം എന്നൊരിക്കൽ കൂടി നിങ്ങളോട് സ്നേഹത്തോട് ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ ഭദ്രാസന മീറ്റിംഗും അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന എക്യുമെനിക്കൽ കൺവെൻഷനും ഒക്കെ അനുഗ്രഹമായി തീരുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി തുറക്കുക. ദൈവം ഗുരുവിനെ ഗ്രഹിക്കുക.